തീപക്ഷി, ഒരു ശ്രവ്യാനുഭവം. ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. 2022 ഡിസംബർ അവസാനം രണ്ടാഴ്ചത്തേക്ക് കേരളത്തിൽ ചെന്നപ്പോൾ ദില്ലി ദാലി പോഡ്കാസ്റ്റിനെക്കുറിച്ച് നിരവധി ആളുകൾ സ്നേഹപൂർവം എന്നോട് സംസാരിച്ചു. ഇത്രയധികം ആളുകൾ ഈ പോഡ്കാസ്റ്റ് ശ്രദ്ധാപൂർവം കേൾക്കുന്നുണ്ട് എന്നറിയുമ്പോൾ തെല്ലൊന്നുമല്ല അത് ആഹ്ലാദം പകരുന്നത്. മാത്രമല്ല, അതെന്നിൽ അധികമായി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഞാൻ തികഞ്ഞ ബോധവാനാണ്. അതെന്നെ വിനീതനാക്കുന്നുണ്ട്. രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം തിരികെ ഡൽഹിയിലെത്തിയപ്പോൾ സംഗീതാസ്വാദനത്തിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചെത്തുവാൻ ഞാൻ തിരഞ്ഞെടുത്തത് റഷ്യൻ സംഗീതജ്ഞൻ ഇഗോർ സ്ട്രാവിൻസ്കി 1909 കമ്പോസ് ചെയ്ത മഹോന്നത കലാസൃഷ്ടി ദ ഫയർ ബേർഡാണ്, തീപക്ഷി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കുറഞ്ഞത് 10 തവണയെങ്കിലും ദ ഫയർബേർഡ് എന്ന സംഗീത ശില്പമോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയ ബാലെ അഥവാ നൃത്തശില്പമോ ഞാൻ ആവർത്തിച്ച് കേൾക്കുകയോ കാണുകയോ ചെയ്തു. അനുപമമായ ഒരു ലാവണ്യ അനുഭവത്തിലേക്കാണ് അത് എന്നെ നയിച്ചത്. ആ ഒരു അനുഭൂതിയുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. 1909 ഈ സംഗീതശില്പം വിഭാവനം ചെയ്യുമ്പോൾ ഇഗോർ സ്ട്രാവിൻസ്കിക്ക് 27 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോക സംഗീതത്തിലെ മഹത്തായ ഒരു അധ്യായം അദ്ദേഹം അന്ന് തുറക്കുകയായിരുന്നു. ആധുനിക പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിലെ സുപ്രധാന പ്രതിഭകളിൽ ഒരാളായ ഇഗോർ സ്ട്രാവിൻസ്കി ജനിച്ചത് 1882 മരിച്ചത് 1971 പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിലെ ആധുനികതയുടെ തുടക്കക്കാരിൽ ഒരാളായി അദ്ദേഹത്തെ ലോകം കണ്ടുപോരുന്നു. അദ്ദേഹത്തിന് അച്ഛനൊരു ഗായകനായിരുന്നു. 8-ാമത്തെ വയസ്സിൽ സ്ട്രാവിൻസ്കി ചൈക്കോവ്സ്കിയുടെ ദ സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന നൃത്തശില്പം കാണുകയും അത് ആ ബാലൻ്റെ ജീവിതത്തെ മാറ്റിത്തീർക്കുകയുമായിരുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദ ഫയർ ബേർഡിൻ്റെ ആദ്യ ഭാഗമാണ്. ഇത് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ണായി വാര്യരുടെ നളചരിത്രത്തിൻ്റെ ഒന്നാം ഭാഗം ഓർമ്മ വരും. ഖണ്ഡാരം രാഗത്തിൽ അനക്കം കൂടാതെ നരവരൻ അണഞ്ഞാശു കുതുകാൽ അനർഘ സ്വർണാഭശയിതമരയന്ന പരിവൃഢം ഇണക്കാമെന്നോർത്തങ്ങിതമുടു പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ട്. ഹംസം പറയുന്ന പദങ്ങൾ നമുക്കറിയാവുന്നതാണ്, മലയാളിക്ക് സുപരിചിതമാണ്, പ്രത്യേകിച്ച് കഥകളി അറിയാവുന്നവർക്ക് സുപരിചിതമാണ്. അതുപോലൊരു രംഗമാണ് അതിമനോഹരിയായ ഫയർ ബേർഡിനെ, ഈ അഗ്നിവർണ്ണ പക്ഷിയെ രാജകുമാരനായ ഇവാൻ സാരവിച്ച് പിടിക്കുന്ന രംഗം ഫയർ ബേർഡ് എന്ന നൃത്ത സംഗീത ശില്പത്തിൽ. മഹത്തായ രണ്ട് നൃത്ത ശില്പങ്ങളിൽ, രണ്ട് ഭാഷകളിലുണ്ടായ, രണ്ട് രാജ്യങ്ങളിലുണ്ടായ, രണ്ട് സംസ്കാരങ്ങളിൽ, വ്യത്യസ്ത സംസ്കാരങ്ങളിലുണ്ടായ നൃത്തശില്പങ്ങളിൽ ഒന്ന് നമ്മുടെ കഥകളിയാണ് നളചരിതത്തിൽ, ഒന്ന് റഷ്യൻ ബാലേ ആയ ദ ഫയർ ബേർഡിൽ. ഈ രംഗത്തിലെ സമാനത ഒരുതരം വിസ്മയം എന്നിൽ ഉണ്ടാക്കി. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. റഷ്യൻ നാടോടി മനസ്സുകളിൽ വേരോട്ടമുള്ള ഒരു നാടോടി കഥയാണ് പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിലെ ആധുനികതയുടെ പ്രോത്ഘാടനങ്ങളിലൊന്നായി മാറിയ ഒരു നൃത്തസംഗീത ശില്പമായി മാറിയത്. പാരീസിലെ ബാലേ റൂസ് എന്ന നൃത്തസംഘത്തിൻ്റെ തലവനായ സെർജെ ഡയാഗിലേവ് ആണ് സ്ട്രാവിൻസ്കിയോട് അഭ്യർത്ഥന നടത്തുന്നത്. ഇവാൻ സാറേവിച്ച് എന്ന രാജകുമാരനും മറിയ മുറീന എന്ന രാജകുമാരിയും കൊഷ്ചേയി എന്ന അതിശക്തനായ ദുർമന്ത്രവാദിയും അടങ്ങുന്ന ഒരു റഷ്യൻ നാടോടി കഥയെ അധികരിച്ച് ഒരു നൃത്തശില്പത്തിന് വേണ്ടി സംഗീത സംവിധാനം ഉണ്ടാക്കുവാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നത്. അതിപ്രശസ്തവും പ്രചുര പ്രചാരവുമുള്ള ഒരു നാടോടി കഥയാണ്. ഈ മൂന്ന് കഥാപാത്രങ്ങളും ഒരു രാജകുമാരിയും കൂടി വരുന്ന നാല് പ്രധാന കഥാപാത്രങ്ങളുള്ള ഈ നാടോടി കഥ. ഈ നാടോടി കഥയെക്കുറിച്ച് തന്നെ വിപുലമായ കഥകളുണ്ട്. ഒരു പ്രത്യേക പോഡ്കാസ്റ്റിന് തന്നെ സാധ്യതയുള്ളതാണ് ഈ നാടോടി കഥയും ഈ നാടോടി കഥയോട് എങ്ങനെയാണ് റഷ്യൻ വിപ്ലവത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതികരിച്ചതെന്നും ഒക്കെയുള്ളത്. 20-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം ദശകത്തിൽ അങ്ങനെ രണ്ട് വിപ്ലവങ്ങൾ ഉണ്ടാവുകയായിരുന്നു. ഒന്ന് വ്ലാദിമിർ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ രാഷ്ട്രീയ വിപ്ലവം, രണ്ടാമത്തേത് ഇഗോർ സ്ട്രാവിൻസ്കിയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൽ നടന്ന ആധുനിക വിപ്ലവം. ഇവാൻ സാറോവിച്ച് നളനും മറിയ മുറേവ്ന ദമയന്തിയുമാണെങ്കിൽ കൊഷ്ചേയി എന്ന ദുർമന്ത്രവാദിയെ നമുക്ക് കലിയായി കാണാവുന്നതാണ്. ആട്ടക്കഥയിൽ പക്ഷേ വാക്കുകളുണ്ട് എന്നത് നാം ഓർക്കണം. ദ ഫയർ ബേർഡ് എന്ന നൃത്തശില്പത്തിൽ കഥാവിഷ്കാരം ഉപകരണ സംഗീതത്തിലൂടെ മാത്രമാണ് നടക്കുന്നത്. ഉപകരണ സംഗീതത്തിലൂടെ ഉണ്ടാകുന്ന ഭാവപ്രപഞ്ചത്തിൽ പിന്നീട് നർത്തകർ അതിനോടൊപ്പിച്ച് നൃത്തം ചെയ്ത് നമ്മളിലേക്ക് കഥ പകരുകയാണ് ചെയ്യുന്നത്. ദില്ലിദാലി കേൾക്കുന്നവർക്കായി ഞാൻ നിർദ്ദേശിക്കുന്നത് ഒരു നൃത്തശില്പമാണ്. കാണാൻ വേണ്ടി ആദ്യമായി ഈ അനുഭൂതി പ്രപഞ്ചത്തിലേക്ക് കടക്കുവാൻ വേണ്ടി ഞാൻ നിർദ്ദേശിക്കുന്നത് 1982 റോയൽ ഡാനിഷ് ബാലേ കൊറിയോഗ്രഫി നടത്തിയ ഫയർ ബേർഡ് എന്ന നൃത്തശില്പമാണ്. ഗ്ലെൻ ടെറ്റ്ലി സംവിധാനം ചെയ്തതാണ്. യൂട്യൂബിൽ ഇത് അവൈലബിളാണ്. നിർബന്ധമായും നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നിർബന്ധമായും സമയമുണ്ടാക്കി ഈ നൃത്തശില്പം കാണുകയും അതിനുശേഷം ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഏതെങ്കിലും സംഗീത ശില്പങ്ങൾ, പല ഓർക്കസ്ട്ര, ലോക പ്രശസ്തമായ ഓർക്കസ്ട്രകളെല്ലാം അവതരിപ്പിച്ചു പോരുന്നതാണ് ഫയർ ബേർഡ്. അതിലേതാണെങ്കിലും യൂട്യൂബിൽ അത് ഇഷ്ടംപോലെ അവൈലബിളാണ്, അത് കേൾക്കുക. നൃത്തശില്പം കണ്ടതിന് ശേഷം ഈ ഈ ഓർക്കസ്ട്ര ഇത് അവതരിപ്പിക്കുന്നത് കാണുകയും കൂടി ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ദ ഫയർ ബേർഡിൻ്റെ 2-ാം ഭാഗത്തിൻ്റെ തുടക്കമാണ്. കൊഷ്ചേയി എന്ന ദുർമന്ത്രവാദിയുടെ തടവിലായി പോയ രാജകുമാരികളുടെ നൃത്തരംഗമാണിത്. ഫയർ ബേർഡ് എന്ന ഒരു മാന്ത്രിക പക്ഷിയാണ് ഈ നാടോടി കഥയിൽ കഥാഗതിയിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെല്ലാം തന്നെ കൊണ്ടുവരുന്നത്. ഫയർ ബേർഡ് എന്ന മാന്ത്രിക പക്ഷിയാണ്. എൻ്റെ മനസ്സിലൂടെ എത്രയോ കിളികളും പക്ഷികളും പറന്നു പോവുകയായിരുന്നു. ഇത് ഈ സംഗീതശില്പം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നൃത്തശില്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. എഴുത്തച്ഛൻ്റെ കിളി ആദ്യമായി വന്നത് എഴുത്തച്ഛൻ്റെ കിളിയാണ്. ബൗദ്ധജാതക കഥകളിൽ കാട്ടുതീ കെടുത്തുന്ന ഒറ്റയാൻ പക്ഷി പിന്നീട് കടന്നുപോയി. ജാതകകഥയിൽ ഈ പക്ഷിയിൽ ബോധചിത്തമുണർന്നു നിന്നു എന്നാണ് പറയുന്നത്. ഈ പക്ഷിയിൽ ബോധചിത്തം ഉണർന്ന് നിന്നപ്പോഴാണ് ഈ കാട്ടുതീ കെടുത്തുവാൻ എന്നാലാകാവുന്ന ഒരു തുള്ളി വെള്ളം എൻ്റെ കൊക്കാൽ കൊണ്ട് തളിക്കണം എന്ന് ആ പക്ഷി തീരുമാനിക്കുന്നത്. ആ പക്ഷിയിൽ ബോധചിത്തം ഉണരുമ്പോഴാണ് എന്നാണ് ജാതക കഥ പറയുന്നത്. അമേരിന്ത്യൻ നാടോടി കഥകളിൽ ഒന്നിൽ ഡുക് ഡുക്ജിയ എന്ന ഒരു ഹമ്മിങ് ബേർഡ് ഒറ്റയ്ക്ക് കാട്ടുതീ കെടുത്തുന്ന രംഗവും ഉണ്ട്. ഇതിന് സമാനമാണ് സത്യത്തിൽ ബൗദ്ധ ജാതക കഥയിലെ പക്ഷി. ഈ ഡുക് ഡുക്ജിയ എന്ന് പറയുന്ന അമേരിന്ത്യൻ പക്ഷിയോട് സമാനതയുള്ളതാണ് ബൗദ്ധ ജാതക കഥയിലെ പക്ഷി. ജടായു രാവണനെ തടയുന്നത് നമുക്കറിയാവുന്നതാണ്. ലോകത്തിലെ പല മിത്തുകളിലും ദേവതമാരുടെ കയ്യിൽ നിന്നും മനുഷ്യർക്കായി തീ കടത്തിക്കൊണ്ടുവന്നത് പക്ഷികളാണ്. കാണ്ഡവദാഹത്തിൽ, മഹാഭാരതത്തിലെ കാണ്ഡവ ദഹനത്തിൽ അതിജീവിച്ച സാരംഗക പക്ഷിയെക്കുറിച്ചും നമുക്ക് അറിയാവുന്നതാണ്. ഇങ്ങനെ മിത്തുകളിലെയും ഇതിഹാസങ്ങളിലെയും നമ്മുടെ ജീവിതങ്ങളിലെയുമൊക്കെ നിരവധി പക്ഷികളെയും നിരവധി വ്യക്തികളും നമ്മുടെ ജീവിതത്തിലെ സുപ്രധാന ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കാനെത്തുന്ന വ്യക്തികളെയുമൊക്കെ ദ ഫയർ ബേർഡ് നമ്മിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ആനുഷംഗികമായി ഞാനിവിടെ പറയുകയാണ്. പല പക്ഷികളെക്കുറിച്ചുള്ള, പല വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ചുമലിലേറിയാണ് ഞാൻ ഫയർ ബേർഡ് എന്ന അനുപമമായ സംഗീത ധാരയിലൂടെ സഞ്ചരിച്ചത്. കേൾവിയുടെ സൂക്ഷ്മ സാധ്യതകളെക്കുറിച്ചുള്ള വിനീത ബോധ്യമുണ്ടാകണം ഇത്തരം സംഗീത ശില്പത്തെ അനുധാവനം ചെയ്യുവാൻ. അപാരമായ സമഗ്രതയാണ് ഇത്തരം സംഗീത ശില്പങ്ങളിലെ ശബ്ദവും നിശബ്ദവും. ഇവാൻ സാറേവിച്ചിനും രാജകുമാരിക്കും വേണ്ടി സംവിധാനം ചെയ്തിരിക്കുന്ന സംഗീതം വളരെ ശ്രദ്ധേയമാണ്. അത് ലോലവും ഹാർമോണിയസും ആണ്. എന്നാൽ അമാനുഷ കഥാപാത്രങ്ങൾ, കൊശ്ശേയ ഒരു അമാനുഷ കഥാപാത്രമാണ്, അമാനുഷ കഥാപാത്രങ്ങൾക്ക് വ്യത്യസ്തമായ സംഗീതമാണ് സ്ട്രാവിൻസ്കി നൽകിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഇത് നൃത്തശില്പത്തിനായി ഒരുക്കിയ ഒരു സംഗീതമാണെന്ന്. എന്നാൽ നൃത്തശില്പത്തിൽ നിന്നും മാറി ശുദ്ധ സംഗീതമെന്ന നിലയിൽ ലോകമെമ്പാടും കൊണ്ടാടപ്പെട്ട ഈ അനുപമ സംഗീത ശില്പം നമുക്ക് അങ്ങനെ തന്നെ കാണേണ്ടതാണ്, ഒരു സംഗീത ശില്പമായി തന്നെ കാണേണ്ടതാണ്. അതിനാൽ ദിലീതാലിയുടെ ശ്രോതാക്കളോട് വീണ്ടും ഞാൻ അഭ്യർത്ഥന വയ്ക്കുകയാണ്, ഒരിക്കൽ ഇതൊരു നൃത്തശില്പമായി കാണുക, പിന്നീട് പലതവണ സംഗീതശില്പമായും നൃത്തശില്പവുമായും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുകയും കാണുകയും ചെയ്യാവുന്നതാണ്. കോശേയിയുടെ വൈതാളികരുടെ നൃത്തമുണ്ട്, ഇതിൽ രാജകുമാരിമാരുടെ നൃത്തമുണ്ട്, ഈ കോശേയിയുടെ തടവിലായിപ്പോയ രാജകുമാരിമാരുടെ നൃത്തമുണ്ട്. അതുമാത്രമല്ല, ദ ഫയർബേർഡിൻ്റെ, തീപക്ഷിയുടെ നൃത്തമുണ്ട്, രാജകുമാരൻ്റെ നൃത്തമുണ്ട്. ഈ നൃത്തങ്ങൾക്കെല്ലാം വേണ്ടി സംഗീത രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, ഈ സ്ട്രാവിൻസ്കി രൂപകൽപ്പന ചെയ്തത് അത്ഭുതാതിരേകത്തോടുകൂടി മാത്രമേ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയൂ. രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും സംഗീതം ഡയാറ്റോണിക് സ്കെയിലിൽ ചെയ്തിരിക്കുമ്പോൾ ഫയർബേർഡിൻ്റെ, തീപക്ഷിയുടെ സംഗീതം 12 ശ്രുതികളിൽ ക്രൊമാറ്റിക് ആയിട്ടാണ്, സ്കെയിലിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതിശക്ത ദുർമന്ത്രവാദിയായ കോശേയിയുടെ സംഗീത ഭാഗങ്ങൾ 8 സ്വരങ്ങളുള്ള ഒക്ടാറ്റോണിക് സ്കെയിലിലാണ് സ്ട്രാവിൻസ്കി വിഭാവനം ചെയ്തിരിക്കുന്നത്. ദ ഫയർബേർഡിൻ്റെ നൃത്തശില്പത്തിൻ്റെ കഥ ഞാനിനി ഒന്ന് ചുരുക്കി പറയാം. ഇവാൻ സാറേവിച്ച് രാജകുമാരൻ്റെ ഉദ്യാനപ്രവേശനമാണ് ആദ്യം. സാമ്യമകുന്ന ഒരു ഉദ്യാനം, അവിടെ അഗ്നിവർണ്ണത്തിലുള്ള ഫയർ ബേർഡിനെ കാണുകയാണ്. സ്വർണ്ണ നിറമുള്ള ഒരു ആപ്പിളുമായി പോകുന്ന ഫയർ ബേർഡിനെ ഈ സാമ്യമകുന്ന ഒരു ഉദ്യാനത്തിൽ വെച്ച് ഈ റഷ്യൻ നളൻ കാണുകയാണ്. അവളെ കടന്നു പിടിക്കുകയാണ് ഈ പക്ഷിയെ. ആ സന്തോഷത്താൽ, ഈ പക്ഷിയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹത്താൽ ഈ രാജകുമാരൻ പക്ഷിയെ കടന്നു പിടിക്കുകയാണ്. ഈ ഫയർ ബേർഡ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ലക്ഷണമായാണ് റഷ്യൻ നാടോടി കഥകളിൽ വരുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതിനിധിയായ പക്ഷിയെയാണ് ഈ രാജകുമാരൻ പിടിച്ചെടുക്കുന്നത് എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ പക്ഷിയുടെ അഭ്യർത്ഥന ചെവിക്കൊണ്ടുകൊണ്ട് ഇവാൻ സാറേവിച്ച് രാജകുമാരൻ പക്ഷിയെ സ്വതന്ത്രയാക്കുകയാണ്. ആ സ്വതന്ത്രയാക്കുന്ന സമയത്ത് ഈ പക്ഷി ഒരു സ്വർണ തൂവൽ, ഒരു മാന്ത്രിക തൂവൽ രാജകുമാരന് പകരം നൽകുകയാണ് നന്ദിപൂർവം. ഈ മാന്ത്രിക തൂവൽ കൊണ്ട് താങ്കൾക്ക് ജീവിതത്തിൽ പ്രയോജനമുണ്ടാകും എന്ന് പറയുന്നു. അതേ സമയം തന്നെ ഫയർബേർഡ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് രാജകുമാരന്. താങ്കളിപ്പോൾ നിൽക്കുന്നത് അപകടം നിറഞ്ഞ ഒരു മേഖലയിലാണ്. മരണമില്ലാത്ത ധീരനായ ദുർമന്ത്രവാദി കോഷ്ചേയിയുടെ കോട്ടയുടെ സമീപമാണ് താങ്കൾ നിൽക്കുന്നത്. സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ഫയർബേർഡ് പറന്നു പോകുന്നത്. പിറ്റേന്ന് ഇവാൻ രാജകുമാരൻ പൂന്തോട്ടത്തിൽ പ്രവേശിക്കുകയും അവിടെ കാണുകയാണ് ദുർമന്ത്രവാദിയുടെ തടവിലായിപ്പോയ 13 രാജകുമാരിമാർ. അതിസുന്ദരികളായ 13 രാജകുമാരിമാർ തടവിലാണ് കൊഷേയി എന്ന അതിശക്തനായ മരണമില്ലാത്ത ദുർമന്ത്രവാദിയുടെ തടവിൽ. ഈ രാജകുമാരിമാരുടെ നൃത്തമാണ് അടുത്ത രംഗം. ഈ ഇതെല്ലാം ബാലെയാണ്, റഷ്യൻ ബാലേ രൂപത്തിലുള്ള നൃത്തമാണ്. എങ്ങനെയാണ് സംഗീതം ശരീരത്തിൻ്റെ ഒരു പ്രകാശനമല്ല, ശരീരത്തിൻ്റെ കൂടി പ്രകാശനമാണ് എന്ന് തെളിയുന്ന അതിമനോഹരമായ റഷ്യൻ ബാലയെക്കുറിച്ച് ഞാൻ പ്രത്യേകം നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ, കണ്ടറിയേണ്ട കാര്യമാണ്. അങ്ങനെ ഈ 13 രാജകുമാരിമാരിൽ ഒരു രാജകുമാരിയുമായി ഇവാൻ സാറേവിച്ച് രാജകുമാരൻ പ്രണയത്തിലാകുന്നു. അവളെ തടവിൽ നിന്നും മോചിപ്പിക്കുവാൻ രാജകുമാരൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ ഏതെങ്കിലും രാജകുമാരിയെ ഈ തടവിൽ നിന്നും സ്വതന്ത്രയാക്കുവാൻ തീരുമാനിച്ച് ശ്രമിക്കുന്ന ആളുകൾ പിടിക്കപ്പെട്ടാൽ ഈ കൊഷേയി എന്ന് പറയുന്ന അതിശക്തനായ മരണമില്ലാത്ത ദുർമന്ത്രവാദി അയാളെ എന്നേക്കുമായി ഒരു ശിലാപ്രതിമയായി ഉദ്യാനത്തിൽ മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇവാൻ സാറേവിച്ച് ഈ ഉദ്യാനത്തിൽ പ്രവേശിക്കുമ്പോൾ ഇതുപോലെയുള്ള നിരവധി ശിലാപ്രതിമകൾ കാണുകയാണ്. രാജകുമാരിമാരെ സ്വതന്ത്രരാക്കാൻ ശ്രമിച്ച ആളുകൾ ശിലാപ്രതിമകളായി മാറിയതാണ്. അതെല്ലാം ഇതെല്ലാം ഈ ഫയർബേർഡ് എന്ന പക്ഷി നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഇവാനെ. എന്നാൽ ഫയർബേർഡ് നൽകിയ തൂവൽ ഉപയോഗിക്കുകയാണ്, ഈ മാന്ത്രിക തൂവലിൻ്റെ ശക്തി ഉപയോഗിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ശക്തി, കൊഷേയി എന്ന ദുർമന്ത്രവാദിയുടെ ശക്തി മുഴുവൻ കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഒരു മുട്ടയുടെ രൂപത്തിൽ ഒരു മനോഹരമായ ഒരു കൂടയിൽ വച്ചിരിക്കുകയാണ് ഈ കോട്ടയ്ക്കകത്ത്. അതിലാണ് ആ ശക്തി മുഴുവൻ കിടക്കുന്നതെന്നും ആ മുട്ട നശിപ്പിച്ചാൽ കൊഷേയി എന്ന ദുർമന്ത്രവാദിയായ അതിശക്തനായ മരണമില്ലാത്ത കൊഷേയിയുടെ അവസാനമാകുമെന്നും ഫയർബേർഡ് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചിട്ട് ഈ മാന്ത്രിക തൂവൽ കൊണ്ട് ഇദ്ദേഹം ഇവാൻ സാറേവിച്ച് ഈ മുട്ട തകർക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദുർമന്ത്രവാദിയുടെ ശക്തി ക്ഷയിക്കുകയും മരിക്കുകയും ചെയ്യുകയും ഇവാനും സാറേവ്ന രാജകുമാരിയും വിവാഹിതരാവുകയും ചെയ്യുന്നു. ഇതാണ് ഈ സംഗീതശില്പത്തിൻ്റെ പ്രമേയം. ഇഗോർ സ്ട്രാവിൻസ്കി 1909-1910 കാലങ്ങളിൽ സംവിധാനം ചെയ്ത അതിപ്രശസ്തമായ ദ ഫയർബേർഡ് എന്ന സംഗീതശില്പത്തിൻ്റെ ഒരു ശ്രവ്യ അനുഭവമാണ് ദില്ലിദാലിയിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ചത്. ദില്ലിദാലി കേൾക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ.